അന്വേഷണത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ സാജു ജെ മാത്യു, പ്രശസ്ത ഗ്രന്ഥകാരനും ചിന്തകനും ഒക്കെയായ സാജു കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള സവിശേഷ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ സാജുവിനെ സദ്ഗമയിലേക്ക് സ്വാഗതം ചെയ്യും. സാജു, കുറേ കാലം മുമ്പ് ഈ ഉടുപ്പ് ഞാൻ വാങ്ങാൻ പോയപ്പോൾ, സത്യത്തിൽ ഇതിന് മുമ്പ് വേറെ ഉടുപ്പാണ് അത് ഇട്ട് നോക്കിയത്. അത് അവരവരുടെ ട്രയൽ റൂമിൽ പോയി ഇട്ട് നോക്കാനോട് പറഞ്ഞു. അത് വളരെ വലുപ്പമായിരുന്നു, ഞാൻ വാങ്ങിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ആ കടയിൽ ഒരു ട്രയൽ റൂം ഉണ്ടായിരുന്നു, അതായത് നിട്ട് നോക്കി പാകമാണോ നമുക്ക് പരീക്ഷിച്ച് വെച്ച് വേണമെങ്കിൽ വാങ്ങാം, വേണമെങ്കിൽ ഉപേക്ഷിക്കാം. ഞാൻ എന്തിനാ ഇപ്പോൾ അത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഇന്ത്യയിൽ അല്ല ആഗോളതലത്തിൽ തന്നെ ഈ വിവാഹങ്ങൾ ഒരു ട്രയൽ മാരേജസ് ധാരാളമായിട്ട് നടക്കുന്ന ഒരു രീതി
കാണുന്നുണ്ട്.
ഭാരതത്തിൽ അത് കൂടുതലായിട്ട് ഈ കാലങ്ങളിൽ
വന്നിട്ടുണ്ട്.
ഒരുമിച്ച് ലിവിങ് ടുഗദർ, ഒരുമിച്ച് കുറച്ചാൾ ജീവിക്കുക, ഇത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും അങ്ങ് താമസിക്കുക. ചുരുക്കത്തിൽ ഈ കുടുംബമായിട്ട് ജീവിക്കാൻ, ഒരു കുടുംബജീവിതമായിട്ട് നയിക്കാൻ എന്തോ ഒരു വലിയ ഭയം ഉള്ളതിൻ്റെ കൂട്ടുള്ളവരെ ഒരു ഒരു അവസ്ഥ,
വിവാഹത്തെക്കുറിച്ചുള്ളൊരു ഭീതി.
അതെ അല്ലേ,
അത് ശരിയാണ്. അത് ഇപ്പം പൊതുവെ ആൾക്കാർക്ക് വിവാഹം കഴിക്കാൻ തന്നെ ഒരു പേടി, അല്ലെങ്കിൽ പേടി മീൻസ് അതെന്തോ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്,
അപകടകരമായ
ഒരു കാര്യമാണ്. അതിനകത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ തല വെച്ച് കൊടുത്താൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല ചെറുപ്പക്കാർ പറയാനേ കേട്ടിട്ടുണ്ട്.
ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യൻ ഇങ്ങനെ വഴി നടന്നു പോകുമ്പോൾ, ഒരു താഴ്വരയിലൂടെ നടന്നു പോവുകയാണ്. അപ്പം മുകളിൽ നിന്ന് ഒരു പാറ ഇടിഞ്ഞ് വരുന്നുണ്ട്, പക്ഷെ ഇതിവൻ അറിയുന്നില്ല. പക്ഷേ ഇത് വരുന്നതിന് മുമ്പേ തന്നെ ഇവനൊരു ശബ്ദം കേട്ടു, സ്റ്റോപ്പ്, നിൽക്ക്. ഉണ്ടിവൻ പെട്ടെന്ന് നിന്നു, നിന്ന് കഴിയുകയും ഈ പാറ വന്ന് വീഴുകയും കൂടെ. അപ്പോൾ ഇവൻ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഈ ശബ്ദം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം.
അത്
കഴിഞ്ഞ് അവൻ ഇങ്ങനെ നടന്നുപോയി, ഇതാരാ പറഞ്ഞെന്ന് അവനൊരു പിടിയും കിട്ടുന്നില്ല. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവനൊരു ക്രോസ് റോഡ് വന്നു. ക്രോസ് റോഡ് വന്നപ്പോൾ വീണ്ടും ഈ ശബ്ദം കേട്ടു, നിൽക്ക്, സ്റ്റോപ്പ്. ഉടനെ ഇവൻ ചിന്തിച്ച്, ഇതാരാ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്? പക്ഷേ പെട്ടെന്ന് ഒരു വാന് ബ്രേക്ക് പൊട്ടി വരികയാണ്. അപ്പൊ ഇവൻ ഈ ശബ്ദം കേട്ട് നിന്നില്ലായിരുന്നെങ്കിൽ വാനടിച്ചു പോയി. അപ്പോൾ ഇവൻ ചോദിച്ചു, ഹു ആർ യു? ഈ ശബ്ദം വീണ്ടും പറഞ്ഞു, ഞാൻ നിന്റെ ഗാർഡിയൻ ഏഞ്ചലാണ്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നിനക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ട് ദൈവം എന്നെ
ഏൽപ്പിച്ചിരിക്കുകയാണ്.
ഇദ്ദേഹം ചോദിച്ചു, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല, പക്ഷെ നിനക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ചോദിക്കാം. ഉടനെ ഈ ഗാർഡിയൻ ഏഞ്ചൽ പറഞ്ഞു, ഒരു ചോദ്യം ചോദിക്കാൻ അനുവാദമുണ്ട്. അപ്പൊ ഇവൻ ഒരു ചോദ്യം ചോദിച്ചു. അവൻ ചോദിച്ചത്, അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ദൈവം നിന്നെ അയച്ചതെങ്കിൽ എൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് നീ എവിടെ ആയിരുന്നു? വിവാഹത്തെ ഒരു അപകടം എന്ന നിലയിലാണ്
മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ്.
അതെ,
വലിയൊരു വലിയൊരു അപകടമാണ്, മുന്നറിയിപ്പ് കൊടുത്തില്ല എന്നുള്ളത്.
വിവാഹം കഴിച്ചില്ലെങ്കിൽ അത്രയും
കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഇപ്പം വിവാഹ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ നമ്മൾ, അപ്പോൾ ഒരു നല്ല വിവാഹ ബന്ധം, നല്ലൊരു കുടുംബജീവിതം കണ്ടത് വളരെ സന്തോഷപ്രദമായിട്ട് കണ്ടത് നമുക്ക് സന്തോഷമാണ്, നമ്മൾ പലവരുടെ ഭാഗ്യമാണെന്ന് പറയും. അതേസമയം വളരെ വഴക്കും വയ്യാവേലിയും പ്രശ്നമൊക്കെ ആയ ഒരു വിവാഹിതമാണെ പറയും, അതൊരു അവൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി, തലവരെയാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്.
ഒരു ചൈനീസ് പ്രോവർബ് ഉണ്ട്, അത് പറയുന്നത് രാവിലത്തെ ബെഡ് കോഫി ശരിയായി കഴിഞ്ഞാൽ ആ ദിവസം രക്ഷപ്പെട്ടു.
അത് തന്നെ,
മഴ ശരിയായാൽ ആ വർഷത്തെ കൃഷി രക്ഷപ്പെട്ടു, കയറി വരുന്ന പെണ്ണ് ശരിയായി കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഇതെല്ലാം പോയി എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു വിധി എന്ന നിലയിൽ സോക്രട്ടീസ് പറഞ്ഞൊരു വാചകമുണ്ട്, ഓൾ ഗുഡ് മെൻ ഗെറ്റ് മാരിഡ്, യങ് മെൻ ഗെറ്റ് മാരിഡ്, ഇഫ് യു ഗെറ്റ് എ ഗുഡ് വൈഫ് എൻജോയ്, ഈവൻ ഇഫ് യു ഡോണ്ട് ഗെറ്റ് എ ഗുഡ് വൈഫ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, യു ക്യാൻ ബിക്കം എ ഫിലോസഫർ. അപ്പോൾ ഇത് ഒരു വിധി എന്ന നിലയിലാണ് പൊതുവെ ജനങ്ങൾ കാണുന്നത്, നമ്മുടെ നാട്ടുകാരെല്ലാം അങ്ങനെ പറയുന്നതും അല്ലേ, എപ്പോഴും അതാണ് പറയുന്നത്. എന്നാൽ ഇത് ശരിക്കും ഒരു വിധി എന്ന നമുക്ക് എഴുതി തള്ളാനായിട്ട് കഴിയത്തില്ല. കാരണം കുടുംബ ബന്ധത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ദൈവമാണ് കുടുംബ ബന്ധങ്ങളുടെ സൂത്രധാരകൻ എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
ഒരു കാര്യം അതിൻ്റെ വേറൊരു വശം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. ധാരാളം വിവാഹ മോചനങ്ങൾ നടക്കുന്നു, ഒരുപക്ഷെ വിവാഹ മോചനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പോലും ഒരു കീരിയും പാമ്പ് പോലെ ജീവിക്കുന്ന ഒരവസ്ഥ. സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയധികം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നതിന് കാരണം?
ഞാൻ പറഞ്ഞല്ലോ, കുടുംബ ബന്ധങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ സൂത്രധാരകൻ ദൈവമാണ്. വേദപുസ്തകം പറയുന്നത് യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ഭവനം എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും ഒന്നുമല്ല, യു ക്യാൻ മേക്ക് എ ഹൗസ് വിത്ത് ബ്രിക്സ് ആൻഡ് സിമെൻറ്റ്, അതങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത മനുഷ്യരായതുകൊണ്ട് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഒരുപക്ഷെ ദൈവികമായി തുടങ്ങിയ കുടുംബങ്ങൾ തന്നെ പിന്നീട് നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ പിന്നീട് ദൈവത്തെ ഇക്കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ദൈവികമായി തുടങ്ങാത്ത കുടുംബങ്ങളും ഉണ്ട്, ഒരുപക്ഷെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ കുടുംബങ്ങളില്ലേ. എന്നാൽ ഒരാൾ ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല വിഷയം. കുടുംബം ദൈവമാണ് നിർമ്മിച്ചതെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്,
ഉണ്ട്,
ആ നിയമങ്ങൾ അനുസരിച്ചല്ലേ പറ്റുള്ളൂ.
ഈ ദൈവമാണ് കുടുംബങ്ങൾ പണിയുന്നതെന്ന് മുമ്പേ സൂചിപ്പിച്ചല്ലോ. പക്ഷേ ഈ ദൈവം പണിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം കുടുംബ തകർച്ചകളും ശൈഥില്യങ്ങളൊക്കെ സംഭവിക്കുന്നത്?
ദൈവം പണിയാണെങ്കിൽ തകരാൻ പാടില്ല,
പാടില്ല, പാടില്ല.
ദൈവം പണിയാൻ തുടങ്ങുന്ന കുടുംബവും പിന്നീട് നമ്മൾ തന്നെ കയറി പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. പലപ്പോഴും ഇന്നിപ്പോൾ ദൈവം ഒരു കുടുംബത്തിലെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒന്നും അല്ലാത്ത ഒരു സ്റ്റേജ്
വന്നിട്ടുണ്ട്.
ഇനി അതല്ല, അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകളല്ലാത്തവരാണെങ്കിലും ദൈവം നിർമ്മിച്ചതായതുകൊണ്ട് ആ കുടുംബത്തിന് ചില നിയമങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ ടെറസിൻ്റെ മടക്കൂടെ നടക്കുകയാണ്, പാരപ്പെട്ടില്ലാത്ത ഒരു ടെറസാണെന്ന് വെക്കുക. നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എഡ്ജിൽ ചെന്നിട്ട് ഞാൻ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ കണ്ടു നിൽക്കുന്നു പറയും, ഇവിടെ കാലെടുത്ത് വെക്കരുത്, താഴെ വീഴും. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, എടാ ഞാൻ ഇത്രയും നേരം നടന്നല്ലോ, എന്നിട്ടൊന്നും താഴെ വീണില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയുന്നു അത് താഴെ വീഴാഞ്ഞത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൂടെ നടന്നതുകൊണ്ടാണ്, ഇനിയിപ്പോൾ നീ വായുവിൽ
നടക്കാൻ
പറ്റത്തില്ല, അത് നീ താഴെ വീണേ പറ്റുള്ളൂ. എന്നാൽ ചോദിച്ചാൽ അതെന്തുകൊണ്ടാണ്? ഞാൻ മറ്റേ ആൾ പറയുന്നു അതാണ് തിയറി ഓഫ് ഗ്രാവിറ്റി, ഗുരുത്വാകർഷണ നിയമം, ഭാരമുള്ള വസ്തുക്കളെ ഭൂമി ആകർഷിക്കും. അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല, ഞാൻ തിയറി ഓഫ് ഗ്രാവിറ്റി വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കാലെടുത്ത് എന്നതുപോലെ ദൈവം കുടുംബത്തെ നിർമ്മിച്ചു എന്നതിനാൽ, അല്ലെങ്കിൽ ദൈവമാണ് അതിൻ്റെ സൂത്രധാരകൻ എന്നതിനാൽ, ദൈവം വെച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിക്കുന്നത് ദൈവം ഇല്ലെന്ന് വിശ്വസിക്കുന്നവന് പോലും
അത്യന്താപേക്ഷിതമാണ്.
അതുകൊണ്ട് ആരുടെ കുടുംബവും ദൈവിക നിയമം അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ തകർന്നു പോകുന്നതിന് സംശയമില്ല.
അപ്പോൾ ഈ ദൈവത്തിൻ്റെ നിയമം എന്ന് പറഞ്ഞു, അപ്പോൾ ദൈവ നിയമമൊക്കെ അതുപോലെ പാലിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മാതൃകാ കുടുംബത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും?
നമുക്കിപ്പം ദൈവം ഏതൊരു വസ്തുവും അത് അതിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോഴായിരിക്കും, പിന്നാണല്ലോ ഇതിന് കേടുപാടുകളൊക്കെ പറ്റുന്നത്. എന്നതുപോലെ ഒരു മാതൃകാ കുടുംബത്തെ കാണണമെങ്കിൽ ദൈവം കുടുംബത്തെ സൃഷ്ടിക്കുന്ന ആദ്യ സന്ദർഭം നമ്മൾ നോക്കിയാലേ
പറ്റുള്ളൂ.
ഏദൻ തോട്ടത്തിൽ അവരുടെ കുടുംബജീവിതം എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒന്നാമത്തെ കാര്യം, ദൈവം അവിടെ ആദാം ഏകനായിരിക്കുന്നത് കാണുമ്പോൾ, ബാക്കി എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നത് നല്ലത് നല്ലത്
പറഞ്ഞു പോകുന്നു,
പക്ഷേ ഇവൻ ഏകനായിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു ഇത് അത്ര നല്ലതാണ്,
ശരിയല്ല.
അതുകൊണ്ട് ഞാൻ അവനൊരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കും, ഒരു കമ്പാനിയൻ എന്നാണ് പറയുന്നത്, എ സ്യൂട്ടബിൾ കമ്പാനിയൻ. പക്ഷെ മനുഷ്യൻ പലപ്പോഴും നോക്കുന്നത് ഇണയാണ്,
മെയ്റ്റ് ആണ്,
ഒരു മെയ്റ്റ് ആണ്. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഫസ്റ്റ് നൈറ്റിൽ ഒരു പുരുഷൻ സ്ത്രീയോട് ചോദിച്ചു, ഞാൻ അവിടെ വന്നപ്പോൾ നിന്നെ ആദ്യം കണ്ടപ്പോൾ എന്നിൽ ഏറ്റവും ആകർഷണീയമായി നിനക്ക് തോന്നി എന്നാണ്. പിന്നെ അവൾ പറഞ്ഞു, നിങ്ങൾ ആ ചിരിച്ചപ്പോൾ നിങ്ങളെ പല്ല് കണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, പിന്നെ ഇയാളെ മുഖം ഒന്ന് മങ്ങി പെട്ടെന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ചോദിച്ചു, എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ്. എന്നോട് പറഞ്ഞു, നിൻ്റെ ആ കാർ കൂന്തൽ, നമ്മളുടെ സാഹിത്യ ഭാഷ പറഞ്ഞാൽ നീളമുള്ള മുടി കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം തോന്നിയത്. അപ്പോൾ ഇവരിങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കഴിഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ ഒരു കാര്യം എനിക്ക് കൺഫസ് ചെയ്തേ പറ്റുള്ളൂ, എൻ്റെ പല്ല് മനോഹരമാണെങ്കിൽ അത് ഫേക്കാ, വെപ്പുമല്ല, അതിനെനിക്കൊരു അസ്വസ്ഥതയാണ്, ഞാനിതെങ്കിലും എടുത്ത് മാറ്റി വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ പറഞ്ഞു, പെണ്ണ് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ എൻ്റെ മുടി ഒന്ന് മാറ്റി
വെച്ചത്.
അപ്പോൾ ഇണയെ നോക്കിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ ദൈവം കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തക്ക തുണ എന്ന നിലയിലാണ് കൊടുക്കുന്നത്. ഹെൽപ്പർ എന്ന് പറഞ്ഞൊരു വാക്കോട് ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ ആ ഹെൽപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടുവേലക്കാരി എന്നുള്ള അർത്ഥത്തിലല്ല, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ആ ദൗത്യം നിർവഹിക്കാനായിട്ട് നമ്മളെ ശക്തീകരിക്കുന്ന പങ്കാളി എന്ന നിലയിലാണ് ഒരു സ്ത്രീയെ ദൈവം.
ആത്മീയവും മാനസികവും ശാരീരികമായ തലങ്ങളിലെല്ലാം ഒരു സമ്പൂർണ്ണമായ ഒരു സഹായി,
തീർച്ചയായിട്ടും. അത് തന്നെയല്ല, ഒരാൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ദൈവം മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ഒരു നോർമൽ അവസ്ഥയാണ്, സെലിബസി എന്നാൽ നോർമലല്ല. നമ്മൾ ചിലപ്പം ചിന്തിക്കുന്നത് സെലിബസ്, വിവാഹം, ഞാൻ വിവാഹം കഴിക്കണോ വേണ്ടോ എന്ന് ദൈവത്തോട് ആരും ആലോചന ചോദിക്കേണ്ട കാര്യമില്ല, അതായത് നോർമൽ തിങ്. അത് ഞാൻ വിവാഹം കഴിക്കാതിരിക്കണോ എന്നുള്ളത് നമ്മൾ ദൈവത്തോട് ചോദിച്ചാലേ പറ്റുള്ളൂ, അതിന് പ്രത്യേകിച്ച് വിളി ഉണ്ടെങ്കിലേ
പറ്റുള്ളൂ.
പിന്നെ ഈ ഇണ എന്നത് മാറ്റി ദൈവം തുണ കൊടുക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും ദൈവത്തിനൊരു അനുവാദം നമ്മൾ കൊടുക്കണം. ഇന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല. ആദാമിന് ഹവ്വായെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആദാം എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു,
ഉറങ്ങിയായിരുന്നു,
ഹി വാസ് ഇൻ ഡീപ് സ്ലീപ്പ്. ഇതുപോലെ തന്നെ വിവാഹബന്ധത്തിൽ പാർട്ട്ണറെ കണ്ടെത്തേണ്ട സമയത്ത് പൂർണ്ണമായിട്ടും പാർട്ട്ണർ ആരായിരിക്കണം എന്നുള്ളതിന് ദൈവം തീരുമാനമെടുക്കാൻ അനുവാദം കൊടുക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. ഞാൻ ഇപ്പോഴെപ്പോഴും പറയാറുണ്ട്, ഈ വിവാഹപൂർവ്വ ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഫോളിങ് ഇൻ ലവ് എന്നാണ് പറയുന്നത്,
വീഴാണ്,
വീഴാണ്, അതൊരു വീഴ്ചയാണ്. ഇറ്റ് ഈസ് നോട്ട് സ്റ്റാൻഡിങ് ഇൻ ലവ്, ലവ് ബിഫോർ മാരേജ് ഈസ് ഫോളിങ് ഇൻ ലവ്, ലവ് ആഫ്റ്റർ മാരേജ് ഈസ് സ്റ്റാൻഡിങ് ഇൻ ലവ്. പലപ്പോഴും പറ്റുന്ന പ്രശ്നം അതാണ്, ഈ വീഴ്ച. അതുകൊണ്ട് വിവാഹപൂർവ്വ ബന്ധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ ഒത്താലൊത്തു ഇല്ലെങ്കിൽ വേറൊരാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഒരു ദൈവികമായ അവസ്ഥയല്ല. എന്നാൽ വിവാഹത്തിന് ശേഷമുള്ള സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റാൻഡിംഗ് ഇൻ ലവ്, അല്ലാതെ ഇറ്റ് ഇസ് നോട്ട് ഫോളിങ് പിന്നീട് ആ ഒരു ബന്ധം ആദാമും ഹവ്വായും തമ്മിലുള്ള ബന്ധം ആദാമിന് ഹവ്വായെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഹവ്വായെ നോക്കിക്കൊണ്ട് ആദാം പറയാണ് നീ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാണ്. ഇത്രയും കൺസൈസ്ഡ് ആയിട്ട് ഒരു പുരുഷന് സ്ത്രീയോടുള്ള ബന്ധം പ്രഖ്യാപിക്കാൻ ഒരു ഇത്രയും പറയുന്നത് ലോക ക്ലാസിക്കുകളിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് തോന്നുന്നത് എത്ര കൺസൈസ്ഡ് ആയിട്ട് എത്ര കൺസൈസ്ഡ് ആയിട്ട് എന്ന് തന്നെയല്ല ഇതൊരു ചോദ്യത്തിനൊരു ഉത്തരമെന്ന നിലയിലാണ്. നോർമലി എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാരെയൊക്കെ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഉത്തരം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം രക്തബന്ധമാണ്. എന്നാൽ ഭാര്യയുമായിട്ടുള്ള ബന്ധം അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നതുപോലെ ഡീപ്പാണ്, രക്തത്തെക്കാൾ ഉപരിയായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് അവൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അപ്പോൾ അപ്പനെയും അമ്മയും വിടുക എന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുകയല്ല, അത് പലപ്പോഴും ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അല്ലേ, പലപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പനെയും അമ്മയും വിട്ട് ലീവിങ് എന്ന് പറയുന്നതും അബാൻഡനിങ് എന്ന് പറയുന്നതിനാണ്
വ്യത്യാസം. ഉപേക്ഷിക്കുകയല്ല,
ഒരിക്കലും മാതാപിതാക്കളെ ഉപേക്ഷിക്കുക എന്നുള്ളത് വേദപുസ്തകം സഹിക്കുന്ന ഒരു കാര്യമല്ല. സദൃശ്യവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മാതാപിതാക്കന്മാരെ ഉപേക്ഷിക്കുന്നവന്റെ കണ്ണ് കഴുകൻ കുത്തി പറിച്ചു കളയും എന്നൊക്കെയാണ്. വളരെ ശാപവാക്കുകളാണ് പലപ്പോഴും ഉച്ചരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അപ്പനെയും അമ്മയോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ തന്നെ ലോയൽറ്റി അവൻ ഭാര്യയോടാക്കുകയാണ്. പിന്നെ അവൻ ഭാര്യയെ പ്രസാദിപ്പിക്കാനാണ് നോക്കുന്നത്, അത്രയ്ക്കും ആഴമുള്ള സ്നേഹം. അത് തന്നെയല്ല അവൻ ഭാര്യയെ നോക്കി പറയുന്നത് എന്താണ്, അതിനുശേഷം വേദപുസ്തകത്തിൽ പറയുന്നത് മനുഷ്യനും അവൻ്റെ ഭാര്യയും അവർ ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ലതാണ്. നഗ്നരായെന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്കൽ നേക്കഡ്നെസ് അല്ല അവിടുത്തെ വിഷയം. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് ഒളിച്ചു വെക്കാനായിട്ടൊന്നുമില്ല,
ഹൈഡ് ചെയ്യാനൊന്നുമില്ലായിരുന്നു.
ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഭാര്യയും ഭർത്താവും രണ്ട് ധ്രുവങ്ങളിലാണ്, അവർക്ക് സ്വന്തം ലോകമുണ്ട്.
ഞാൻ സമീപകാലത്ത് ഒരു കുടുംബത്തിൽ ചില ഒരു ഭാര്യ സംസാരിച്ച പുള്ളിക്കാരി പറഞ്ഞത് എൻ്റെ ഭർത്താവ് ഞങ്ങൾ വളരെ കോടിയിലാണ്, നല്ല റിലേഷൻഷിപ്പുണ്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു അകലം വെച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളും ഭർത്താവ് പ്രവേശിക്കാറില്ല, അതുപോലെ തിരിച്ചും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നെങ്കിലും മറച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഒതുക്കി വെക്കുന്ന ചില മേഖലകളുണ്ട് എന്നാണ് വളരെ അഭിമാനപൂർവ്വം പറയുന്നത്.
അഭിമാനപൂർവ്വം എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ഒരു സിസ്റ്റമായി
മാറിയിരിക്കുക.
ഒന്നാമത് ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ ആർക്കും സുരക്ഷിത ബോധമില്ല, പ്രത്യേകിച്ചും സ്നേഹമില്ല. എൻ്റെ ഭാര്യയെ ഞാൻ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന നിലയിൽ സ്നേഹിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ഒരിക്കലും അവൾക്കൊരു പ്രൈവറ്റ് ലോകം വേണമെന്ന് വാശി പിടിക്കത്തില്ല. പൗലോസ് ഭാര്യാഭർത്താക്കന്മാരോടുള്ള ഉപദേശത്തിൽ പറയുമ്പോൾ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ, ഇന്നൊരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത കാര്യമാണത് അല്ലേ. എന്നാൽ ഭർത്താക്കന്മാരോട് പറയുന്നത് നിങ്ങൾ ഭാര്യമാരെ കർത്താവ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കും. അതിൻ്റെ കാരണം ഏത് പുരുഷനും ആഗ്രഹിക്കുന്നത് കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യയെയും ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നത് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയുമാണ്. ചിലപ്പോൾ ആളുകൾ പറയും എനിക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമല്ലോ. സ്ത്രീയുടെ ഏറ്റവും വലിയ ബലഹീനത സ്നേഹമാണ്. പുരുഷന്റെ ബലഹീനത അവൻ്റെ പൗരുഷമാണ്, അല്ലെങ്കിൽ അവൻ പറയുന്നത് കീഴടങ്ങിയിരിക്കുന്ന ഒരു ഭാര്യ. കീഴടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കീഴടക്കുകയല്ല,
വാസ്തവമായിട്ട്
ചെയ്യുന്ന കാര്യമല്ല. അവിടെ ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം, ഈ ഹൈറാർക്കിയുടെ ഇടയ്ക്കവൻ കയറി നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ ഭാര്യയെ അടിച്ചമർത്തുകയും ദൈവവുമായിട്ടുള്ള എൻ്റെ തല എന്നതിലുള്ള ബന്ധം സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ തല ക്രിസ്തുവാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ തലയാകുന്നതിനകത്ത് ഒരു ദോഷം ഉണ്ടാകാനില്ല.
മുമ്പേ മാതാപിതാക്കന്മാരെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുന്നതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഇന്ന് സമൂഹത്തിലുണ്ടാകുന്ന പ്രധാന പ്രശ്നം ഈ കുടുംബ ബന്ധങ്ങൾക്ക് പകരം ഈ വിട്ടുപിരിയാതെ ഉള്ളൊരു പറ്റിച്ചേരൽ,
അപ്പോൾ വിവാഹത്തെ കുറിച്ച് വേദോസത്തിൽ പറയുന്നത് മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. അപ്പോൾ അതിനകത്ത് ദൈവം ഇതിനെ യോജിപ്പിക്കുന്നതായ ഒരു പ്രക്രിയ ഉണ്ട്. ദൈവം യോജിപ്പിച്ചതിനെയാണ് മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ വിവാഹപൂർവ്വ ബന്ധങ്ങളില് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തെന്ന് പറയുമ്പോൾ അതിനകത്ത് ദൈവമില്ല, ദൈവമില്ലാത്തത് കൊണ്ട് തന്നെ ഇത് രണ്ട് കയർ വെച്ച് ഇഴവരിക്കുന്നത് പോലെയുള്ളൂ. രണ്ട് കയർ വെച്ച് ഇഴവരിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും അത് പിരിഞ്ഞു പോകാനുള്ളതേ ഉള്ളൂ.
അങ്ങനെയുള്ള വീടുകളൊക്കെയാണ് ഈ അച്ഛൻ ഉറങ്ങാത്ത വീടുകളായിട്ട് തീരുന്നത് അല്ലേ?
അവിടെ അച്ഛൻ ഉറങ്ങാൻ പറ്റത്തില്ല, കാര്യം ദൈവമില്ലല്ലോ. ദൈവം ഉറങ്ങാതിരിക്കുന്ന വീടുകളാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്.
അപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഉറങ്ങാം.
അതുകൊണ്ടാണ് യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവരോട് അധ്വാനിക്കുന്നു. യഹോവ ഭവനം പണിയുന്നെങ്കിൽ ഇവന്റെ അധ്വാനത്തിന് പോലും ആവശ്യം ഉണ്ടാകുന്നില്ല. അധ്വാനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ആങ്ഷ്യസ് ടോയിൽ എന്നുള്ള വാക്കാണ് അവിടെ താഴെ ഉപയോഗിച്ചിരിക്കുന്നത്. ആകുലചിന്തയുടെ ആവശ്യം ഉണ്ടാകുന്നില്ല, കാര്യം ദൈവമാണ് ആ ഭവനത്തെ പണിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ എത്രയും ആഴത്തിലുള്ള സ്നേഹം അവർക്കുണ്ടായിരുന്നു, അവർക്ക് അന്യോന്യം മറയ്ക്കാനൊന്നുമില്ലായിരുന്നു, അവര് ഗാഢമായ ഒരു ബന്ധം അവർക്ക് തമ്മിലുണ്ടായിരുന്നു. അവർ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അവിടെ ഫിസിക്കൽ യൂണിയനെ പറ്റിയാണ് പറയുന്നതെങ്കിലും ഫിസിക്കൽ യൂണിയൻ എന്നതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന പേഴ്സണാലിറ്റിയുടെ ഒരു യൂണിയനാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്നതാണ്. അല്ലാതെ ഇവിടെ ഇപ്പം എന്താണെന്ന് അറിയാമോ, ശാരീരിക ബന്ധം മാത്രമേ ഒരുമിച്ച് ഉണ്ടാകുന്നുള്ളൂ, പേഴ്സണാലിറ്റിയുടെ ഒരു യൂണിറ്റി ഉണ്ടാകുന്നില്ല, ഒരിക്കലും ഉണ്ടാകുന്നില്ല. എന്നാൽ ദൈവം അത് യോജിപ്പിക്കുകയാണെങ്കിൽ അത് വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ, അതുകൊണ്ടാണ് മുപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകില്ല എന്ന് പറയുന്നത്.
അപ്പോൾ ദൈവം കൂടെ ഉള്ള ഒരു ബന്ധത്തെ, ദൈവത്തെ ആ ഒരു ബന്ധത്തിൽ ഒരു പിതാവായിട്ട് നമുക്ക് കാണാൻ പറ്റും.
തീർച്ചയായിട്ടും ആദാമിനെ കുറിച്ച് വേദോസം പറയുന്നത് ആദാം ദൈവത്തിന്റെ മകൻ എന്നാണ്. ദൈവം ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ചിട്ട് അവരെ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ആ അനുഗ്രഹിക്കുന്നത് ഇൻഹെറിറ്റൻസ് കൈമാറ്റം ചെയ്യുന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു അല്ലേ, വാസ്തവത്തിൽ ഇൻഹെറിറ്റൻസ് കൈമാറ്റം ചെയ്യുകയാണ്. ഏശാവ് രണ്ടാമത് ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കുന്നു, അപ്പം അതിനൊക്കെ ഒരു അനുഗ്രഹമേ ഉള്ളൂ, ഒന്നേ ഉള്ളെന്നാണ് പറയുന്നത്. അത് കാരണം മകന് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ എന്നതുപോലെ ദൈവം ആദമനും ഹവ്വയ്ക്കും മക്കൾ എന്ന നിലയിലാണ് ഈ അനുഗ്രഹത്തെ കൊടുക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം ഇറങ്ങി വരുമായിരുന്നു, ദൈവം അവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരുന്നു, ദൈവം അവരുമായിട്ട് സഹകരണം ഉണ്ടായിരുന്നു. സഹകരണം എന്നുള്ളതല്ല, കമ്മ്യൂണിയൻ, സംസർഗം, സഹകരണം എന്നുള്ള വാക്കിനേക്കാൾ ഉപരി സംസർഗം ഉണ്ടായിരുന്നു. ആ സംസർഗമാണ് ഇവരെ മൂവരെയും ഒരുമിച്ച് ചേർത്തത്. അതാണ് സ്വർഗം വാസ്തവത്തിൽ, അവിടെയാണ് കുടുംബം ഒരു സ്വർഗമാണെന്ന് പറയണമെങ്കിൽ, ഞാൻ പറയുന്നത് ആകാശത്തിന് മുകളിലുള്ള സ്വർഗത്തെക്കുറിച്ചല്ല, കുടുംബ ജീവിതം ഒരു സ്വർഗമാകണമെങ്കിൽ അവിടെ ആ ദൈവിക സാന്നിധ്യം അത്യന്താപേക്ഷിതമായിരിക്കണം.
സാധാരണമായിട്ട് ഒരു ചോദ്യങ്ങളായിരിക്കും ചോദിക്കാം ഒരു, പക്ഷേ ഇതൊരു ഐഡിയൽ സിറ്റുവേഷനാണ്. എന്നാൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ വളരെ ശിഥിലമായ അവസ്ഥയിലെ കുടുംബ ബന്ധങ്ങൾ ആയിപ്പോയിട്ടുള്ള ധാരാളം
ആളുകളുണ്ട്.
അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ
പറ്റും? ചിലപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ചിന്തിക്കുന്നത് ഐ മാരിഡ് എ റോങ് പേഴ്സൺ അല്ലേ. ചിലപ്പോൾ പലപ്പോഴും ആളുകൾ ചിന്തയുണ്ട്. അപ്പോൾ ഞാനോട് പറയും, നിങ്ങൾ റോങ് പേഴ്സണെയാണ് കല്യാണം കഴിച്ചതെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു റോങ് പേഴ്സൺ ആണ്. കാര്യം ഇത് ഒരു അന്യോന്യ ബന്ധമാണല്ലോ അല്ലേ. അത് പലപ്പോഴും ആളുകൾ ആലോചിക്കത്തില്ല. എന്നാൽ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു കൺസേൺ ഉണ്ട്. ദൈവം സ്ഥാപിച്ച ആദ്യത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വാസ്തവത്തിൽ വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലെ ഏത് തകർച്ചയെക്കുറിച്ചും നമുക്കുള്ളതുപോലെയോ അതിൽ കൂടുതലോ കൺസേൺ ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവം ഇതിനെ വീണ്ടും പണിയാൻ താല്പര്യമുള്ളവനാണ്. ദൈവം പണിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നാമത് നമ്മൾ ദൈവത്തെ അനുവദിക്കണം, ദൈവം അനുവദിക്കുക, അല്ലെങ്കിൽ ദൈവം പണിയാണെങ്കിൽ എന്ന് ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ വഴിയിൽ നിന്ന് വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം 10 രൂപയുടെ വാച്ച് വാങ്ങിച്ചു, അല്ലെങ്കിൽ 25 രൂപയ്ക്ക് വാച്ച് വാങ്ങിച്ചു, വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇത് വർക്ക് ചെയ്തില്ല, വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ ചെന്നാൽ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്ക് അവനും കാണത്തില്ല, ആരും കണക്കാരനും കാണത്തില്ല. എന്നാൽ ടൈറ്റൻ്റെ അല്ലെങ്കിൽ നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ കേട് പറ്റി നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റും. എന്നതുപോലെ ദൈവം കുടുംബം പണിയാണെങ്കിൽ തീർച്ചയായിട്ടും ചെന്നിട്ട് പറയാം, ദൈവം ഇങ്ങനെ ദൈവത്തോട് നമുക്ക് പറയാം ഇങ്ങനെ ഒരു പാളിച്ച പറ്റി, അതുകൊണ്ട് ശരിയാക്കി തരണമെന്ന് പറയാൻ പറ്റും അല്ലേ. അങ്ങനെ ഒരു തിരിച്ചു ചെല്ലാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കുടുംബ ബന്ധത്തിലൊരു പാളിച്ച ഉണ്ടായാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊരു റോങ് പേഴ്സണെയാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. റോങ് പേഴ്സണെ ആണെങ്കിൽ അത് റൈറ്റ് പേഴ്സൺ ആക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഞാൻ പറയുന്നത്. ഇപ്പോൾ റോങ് പേഴ്സൺ, നമ്മളിപ്പം ദൈവത്തെ കൂട്ടുപിടിക്കാതെ കല്യാണം കഴിച്ച എത്ര പേരുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു നടത്തുമൊന്നുമില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞതിനല്ല ദൈവം, നമ്മൾ പറയും പുകഞ്ഞ കൊള്ളി പുറത്തെന്നൊക്കെ നമ്മൾ പറയും. ദൈവം ഒരിക്കലും അങ്ങനെ പറയുന്ന ആളല്ല. ചതഞ്ഞോടെ അവൻ ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരികെ അവൻ കെടുത്തി കളയത്തില്ല. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് വിശ്വാസമാണോ എന്ത് കാര്യമാണോ ഇതൊന്നുമല്ല വിഷയം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ ഞാനൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്കൊരു പാളിച്ച പറ്റി, എനിക്കൊരു പുതിയ കുടുംബ ജീവിതത്തിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും അത് പണിയാൻ തയ്യാറാകും. അത് പണിയാൻ തയ്യാറാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കല്ലുകൊണ്ട് ഒരു കെട്ടിടം പണിയുമ്പോൾ അതിനെന്തെങ്കിലും പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ചെത്തി വെളുപ്പാക്കുകയായിരിക്കും, അതിനെ യോജിക്കുന്നതാക്കുകയാണ്. മറ്റേ കല്ലിനെ യോജിക്കുന്നു അല്ലേ, ഒരു രണ്ട് കല്ലുകൾ നമ്മൾ യോജിക്കുമ്പോൾ ആ കിടക്കുന്ന കല്ലിനെ യോജിക്കുന്നതാക്കുകയാണ്, ഷേപ്പ് ചെയ്യുകയാണ്. എന്നതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ദൈവം പണിയാൻ അനുവദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഷേപ്പ് ചെയ്യും. ആ ഷേപ്പ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് തരേണ്ടി വരും, നമ്മളെ ശുദ്ധീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു നമ്മുടെ പേഴ്സണാലിറ്റിയെ ഒത്തിരി രൂപാന്തരപ്പെടുത്തേണ്ടി വരും. ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. അങ്ങനെ അതിന് നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ
ദൈവത്തിൽ തകർന്ന തരിപ്പണമായ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ഒരു മടങ്ങി വരവ് സാധ്യമാണ്.
തീർച്ചയായിട്ടും ലോകത്തിലെ ഒരു കുടുംബവും തകരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ നമ്മൾ ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചിന്തിക്കുന്നില്ല, ഇതെൻ്റെ വിധിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവാഹബന്ധത്തിൽ ദൈവത്തിന് തീർച്ചയായും ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് എത്ര തകർന്ന കുടുംബബന്ധമാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാനുള്ള സാഹചര്യമുണ്ട്. ദൈവം ആ കുടുംബത്തെ പുതുക്കി പണിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മുടെ കുടുംബത്തിൽ നാം ഉറങ്ങുമ്പോൾ ദൈവം ഉറങ്ങാതെ ഇരിക്കട്ടെ. ദൈവം ഉറങ്ങാത്ത വീടുകൾ നമുക്കുണ്ടാവട്ടെ. അവൻ നമുക്ക് ആശ്രയം വെക്കാം, ശരണപ്പെടാം. ഏത് തരിപ്പണമായ തകർന്ന അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുവാൻ ഒരവസരമുണ്ട്. ഈ ദൈവത്തെ നമ്മുടെ പിതാവും കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക, അതിന് നമുക്ക് സാധ്യമായി തീരട്ടെ. ഈ മനോഹരമായ ചിന്തകൾ നമ്മോടൊപ്പം പങ്കുവെച്ച പ്രിയപ്പെട്ട സാജുവിനുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമസ്കാരം.
ഓക്കെ,
നന്ദി.
താങ്ക് യു.